Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. അഭിമുഖ സംഭാഷണം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വാർത്തകളും. വത്തിക്കാൻ റേഡിയോയുടെ മലയാള വിഭാഗത്തിന്റെ പതിവ് ശൈലിയിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒരഭിമുഖമാണ് ഇന്ന്. സഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുമായുള്ള അഭിമുഖങ്ങളാണല്ലോ ഞങ്ങൾ സാധാരണയായി പ്രക്ഷേപണം ചെയ്യുക. എന്നാൽ ഇന്ന് മാധ്യമ ലോകത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ സിനിമാ ലോകത്തിലേക്ക് കടക്കുകയാണ്. മലയാള ചലച്ചിത്ര നഭസിൽ മിന്നി നിൽക്കുന്ന മികവുറ്റ കലാസംവിധായകനായ എറണാകുളം സ്വദേശി ജോസഫ് നെല്ലിക്കലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഫാദർ വില്യം നെല്ലിക്കൽ അദ്ദേഹത്തെ മുഖാമുഖത്തിനായി സ്വാഗതം ചെയ്യുന്നു.
ജോസഫ് നെല്ലിക്കൽ, അങ്ങേക്ക് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയുടെ സിനിമാ ലോകത്തു നിന്നും, അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തു നിന്നും വത്തിക്കാനിലേക്ക് ശാലോം വേൾഡ് ടെലിവിഷന്റെ സ്റ്റുഡിയോ സംവിധാനം ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വന്ന മുഹൂർത്തത്തിൽ പാപ്പായുടെ റേഡിയോയിൽ, വത്തിക്കാൻ റേഡിയോയിൽ വന്ന് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് വേദിയൊരുക്കിയതിൽ അതിയായ സന്തോഷം. അങ്ങേക്ക് വത്തിക്കാൻ റേഡിയോ മലയാള വിഭാഗത്തിന്റെ പേരിൽ സ്വാഗതം.
തീർച്ചയായിട്ടും ക്രിസ്ത്യൻ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ ഈ റോമിൽ എത്തിച്ചേരുവാൻ ദൈവം എനിക്കൊരു വഴിയൊരുക്കുകയുണ്ടായി. അതും പ്രത്യേകിച്ച് ശാലോം എന്ന മീഡിയയിലൂടെ ലോകത്തിലേക്ക് എനിക്ക് ദൈവം തന്ന ചെറിയ കഴിവുകൾ കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് കർത്താവ് ഇവിടെ എന്നെ വിളിച്ചത്. ഈയൊരു വേളയിൽ പ്രത്യേകിച്ച് പാപ്പയുടെ റേഡിയോ ആയ മലയാള വിഭാഗത്തിന്റെ ഇൻചാർജായ വില്യം നെല്ലിക്കലച്ചൻ, ജോസഫ് നെല്ലിക്കലായി എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും ഇതിലൂടെ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറയുവാനുള്ള അവസരം തന്നതിനോർത്ത് ഞാൻ പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു.
ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, സിനിമാ ലോകത്തെ ആർട്ട് ഡയറക്ഷൻ, അല്ലെങ്കിൽ കലാ സംവിധാനം എന്താണ്?
സിനിമയിൽ യഥാർത്ഥത്തിൽ ഒരു സംവിധായകന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് മാത്രമാണ് കിട്ടുന്നത്. ഈ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവർ ഫിക്സ് ചെയ്യുന്നത് ഒരു കലാസംവിധായകനാണ്. കാരണം ഈ കലാസംവിധായകനാണ് ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ലൊക്കേഷനുകൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമുള്ളത്. കാരണം ഈ ഒരു കഥാപാത്രത്തിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ ആ പശ്ചാത്തലം എവിടെ വേണം, അത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ആ ഒരു ഗ്രാമപശ്ചാത്തലമാണെങ്കിൽ അത് എറണാകുളത്ത് വേണോ, തൊടുപുഴയിൽ വേണോ, അല്ലെങ്കിൽ പൊള്ളാച്ചിയിൽ വേണോ, തൃശ്ശൂർ വേണോ, പാലക്കാട് വേണോ എന്നുള്ളതെല്ലാം ഫിക്സ് ചെയ്യേണ്ടത് ഒരു കലാസംവിധായകനാണ്. കാരണം ചിലപ്പോൾ ഒരു ഗ്രാമപശ്ചാത്തലത്തിൽ ഒരു മലയുടെ അടിവാരത്തായിരിക്കാം ചിലപ്പോൾ ഒരു ജംഗ്ഷൻ സെറ്റ് ഇടേണ്ടത്, അല്ലെങ്കിൽ ജംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഒറിജിനലായിട്ട് ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യേണ്ടി വരും, റീസെറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ അതിനുള്ള പശ്ചാത്തലം എവിടെ വേണം, ഇതെല്ലാം പ്ലാൻ ചെയ്യേണ്ടത് കലാസംവിധാനമാണ്. ഒപ്പം ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുവകകളും, ഒരു അഭിനേതാവിന് കൊടുക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണോ അത് ഡിസൈൻ ചെയ്യേണ്ടത് കലാസംവിധാനമാണ്. അതല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ മുറികൾ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇതെല്ലാം നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്.
ഓക്കെ, ഞാൻ ജോസഫിനോട് ഒന്ന് കുറച്ചും കൂടി വെളിച്ചം കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ സ്ക്രിപ്റ്റ് എന്ന് ജോസഫ് ഉദ്ദേശിച്ച ഒരു തിരക്കഥ അല്ലേ? തിരക്കഥ രൂപവരിക. അപ്പൊ തിരക്കഥയിൽ നിന്ന് ഈ സിനിമ, ഞങ്ങൾ പ്രേക്ഷകരായ ഞങ്ങൾ കാണുന്ന സിനിമ, അതിലേക്ക് അങ്ങയുടെ ആർട്ട് ഡയറക്ഷനിലൂടെ വരുന്ന വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്?
ഒരു കഥ ഉണ്ടാവുന്നത് എപ്പോഴും എഴുത്തുകാരന്റെ ചിന്തയിലോ അല്ലെങ്കിൽ ഭാവനയിലോ ആണ് ഒരു കഥ ഉണ്ടാകുന്നത്, ഉരുത്തിരുന്നത്. അപ്പോൾ സിനിമ ആദ്യം തുടങ്ങുന്നത് ഒരു എഴുത്തുകാരനിലാണ്. ഒരു കഥ എഴുതുമ്പോൾ മൂന്ന് തരത്തിലാണ് അത് സിനിമയായി മാറുന്നത്. മൂന്ന് തരം സിനിമകളുണ്ടാവാം. ഒന്ന്, ചിലപ്പോൾ ഈ എഴുത്തുകാരൻ ഓർമ്മകളിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥയായിരിക്കാം. അത് ജീവിച്ചിരിക്കുന്നതിനുമായിട്ട് ചിലപ്പോൾ ബന്ധങ്ങളുണ്ടാവും. അദ്ദേഹം കടന്നു വന്നിട്ടുള്ള വഴികളിലൂടെ കണ്ടുമുട്ടിയ ആളുകളായിരിക്കാം ആ സിനിമയിൽ ഉണ്ടാവുന്നത്. അത് കാണുന്ന പ്രേക്ഷകനും അതേപോലെയുള്ള വ്യക്തികളെ ചിലപ്പോൾ ആ സിനിമയിലൂടെ
ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
രണ്ടാമത് ഒരു സിനിമ ഉണ്ടാകുന്നത് ഇല്ലായ്മകളിൽ നിന്നൊരു സിനിമ ഉണ്ടാകുന്നുണ്ട്. ഈ സിനിമയിൽ പശ്ചാത്തല ആളുകൾ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നതായിരിക്കത്തില്ല, ഭാവനയെക്കാളുപരി എന്നാൽ എവിടെയോ കണ്ടു മറന്ന ആളുകളായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ ഒരിക്കലും അവർ ജീവിച്ചിരുന്ന ആളുകളായിരിക്കത്തില്ല. അങ്ങനെയും സിനിമ ഉണ്ടാകുന്നുണ്ട്. ഇതിനപ്പുറം ഭാവനയിൽ നിന്നും ഒരു സിനിമ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തികളോ ഭൂമുഖത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല, ഇനി ഉണ്ടാവില്ല എന്ന് പ്രേക്ഷകൻ അറിയുകയും ചെയ്യാം. അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത പശ്ചാത്തലങ്ങളായിരിക്കാം ആ ഭാവനയിൽ ഉണ്ടാകുന്നത്, നമ്മൾ കേൾക്കാത്ത സംഭവങ്ങളായിരിക്കാം ആ സിനിമയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലാണ് ഒരു കഥാകൃത്ത് സിനിമ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ആ സിനിമയിലേക്ക് ആദ്യം എന്നെ പോലുള്ള കലാസംവിധായകർ എത്തിച്ചേരുകയാണെങ്കിൽ ആ കഥ വായിച്ച് അത് ഏത് തരത്തിലാണ് വേണ്ടത്, ഈ മൂന്നെണ്ണം പറഞ്ഞതിൽ ഏത് തരത്തിലാണ് ഞാൻ കൺസീവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയും ആ പശ്ചാത്തലങ്ങളായിരിക്കും ചിലപ്പോൾ ഞാൻ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ സംവിധായകൻ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് കലാസംവിധായകൻ ഭാവനയിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം എഴുത്തുകാരന്റെ ഭാവനയിലുള്ളതായിരിക്കണം എന്നില്ല സംവിധായകന്റെ ഭാവനയിൽ വിരിയുന്നത്, സംവിധായകന്റെ ഭാവനയിലുള്ളതായിരിക്കണം എന്നില്ല കലാസംവിധാനത്തിന്റെ ഭാവനയിൽ വരുന്നത്, ഈ കലാസംവിധാന ഭാവനയിൽ കാണുന്ന വസ്തുക്കളായിരിക്കണം എന്നില്ല ക്യാമറമാന്റെ ഭാവനയിൽ വരുന്നത്.
പക്ഷെ
ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരേ കഥയുടെ ആ സെൻട്രൽ ഭാഗത്ത് നിന്നുകൊണ്ട് ആ കഥയിൽ നിന്നും പുറത്തേക്ക് പോകാതെ നമ്മൾ എത്രത്തോളം സത്യസന്ധത നിലനിർത്താൻ സാധിക്കുന്നു എന്നതിലാണ് കലാസംവിധായകന്റെ വിജയം വരുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൺസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കലാസംവിധാനം കൺസീവ് ചെയ്യുന്ന പശ്ചാത്തലത്തെ സംവിധായകനുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഭാവനയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു രൂപരേഖയാണ് ആക്ച്വലി കലാസംവിധാനം.
ഇപ്പോൾ മലയാള സിനിമ എടുക്കുമ്പോൾ പൊതുവെ കലാസംവിധാനം നെല്ലിക്കൽ, ജോസഫ് നെല്ലിക്കൽ എന്നുള്ള പേര് ആവർത്തിച്ച് കേൾക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം സിനിമ ജോസഫ് നെല്ലിക്കൽ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരു ആശയം ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിസ്തരിച്ചാൽ നന്നായിരിക്കും. അതായത് തിരക്കഥാകൃത്ത് കാണുന്ന അല്ലെങ്കിൽ കഥാകൃത്ത് കാണുന്നതല്ല സംവിധായകന്റെ കാഴ്ചപ്പാട്, സംവിധായകനിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം കലാസംവിധായകൻ. അപ്പോൾ നിങ്ങളൊരു വലിയ ടീം വർക്കാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെങ്ങനെ ഏകോപിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ,
ഇപ്പോൾ ഉദാഹരണം എൻ്റെ ആദ്യ സിനിമ മീശമോദൻ എന്നുള്ള സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ പശ്ചാത്തലം കഥാപശം നടക്കുന്നത് ചെറിയൊരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന കഥയിൽ ഒരു നാട്ടുകാർക്ക് പ്രിയങ്കരനായ ഒരു കള്ളൻ, മീശമാധവൻ എന്ന് പറയുന്ന കള്ളൻ, ആ അദ്ദേഹത്തിന് ചുറ്റുപറ്റി ഉണ്ടാകുന്ന പശ്ചാത്തലമാണ് ആ സിനിമയിൽ വേണ്ടിയിരുന്നത്. അത് ഒരു സംവിധായകൻ കണ്ടിരിക്കുന്ന ഒരു നോർമൽ വേ ആണെങ്കിലും ഞാൻ കണ്ടിരുന്നത് കുറച്ചുകൂടി ആ ഗ്രാമത്തെ കണ്ടിരിക്കുന്നത് കുറേയും കൂടി കലയുടെ വസ്തുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. കാരണം അതിൽ നായികയുടെ വീടാണെങ്കിൽ പോലും നായികയുടെ വീട് കാണിച്ചിരിക്കുന്നത് എപ്പോഴും നായിക എന്തൊക്കെയോ കൊണ്ട് പാവകൾ ഉണ്ടാക്കുകയും തുണികൾ കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ് അതിൽ നായിക. അതിൻ്റെ തരത്തിലുള്ള ഡെക്കറേഷനാണ് അവരുടെ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. പുറത്താണെങ്കിൽ ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് പുതിയ പ്രൊഡ്യൂസേഴ്സായിരുന്നു, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അത്ര കെട്ടുറപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തത് കൂടുതലും പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ആ സിനിമയിൽ അതിൻ്റെ കലകൾ എല്ലാം ഒരുക്കിയിരിക്കുന്നത്.
പാഴ്വസ്തുക്കൾ
അതായത് നമ്മൾക്ക് നമ്മുടെ തൊടിയിൽ മൊത്തം കണ്ടു മറന്നുപോയ സാധനങ്ങളായിരിക്കും, ചിലപ്പോൾ തെങ്ങിൻ്റെ കൊതുമ്പുകളോ അല്ലെങ്കിൽ കീറിയ പായകൾ, കൊട്ടകൾ, കയറുകൾ, ഇതെല്ലാം കൊണ്ടാണ് ആ സിനിമയിൽ ഒരു കലാസംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരിക്കലും അത് ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് സംവിധാനം സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വരുന്നതല്ലായിരുന്നു. പക്ഷെ നമ്മൾ അതിനൊരു ക്രിയേഷൻ, ഒരു ക്രിയേറ്റിവിറ്റി അതിലേക്ക് കടത്തിക്കൊണ്ട് അത് ഫ്രെയിമിലിൻ്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ ക്യാമറയിലൂടെ അത് ഒപ്പിയെടുക്കുമ്പോൾ പിന്നീട് പ്രേക്ഷകൻ കാണുമ്പോൾ മൊത്തത്തിൽ എന്താ പറയുക കൂടുതലായിട്ട് അതിനൊരു കലയുടെ മറ്റൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു അന്നത്തെ സിനിമ.
അല്ല, ഈ ജോസഫ് പറഞ്ഞ ഈ ആശയം, അതായത് പാഴ്വസ്തുക്കൾ കൊണ്ട് കലാരൂപങ്ങൾ സൃഷ്ടിക്കുക, അതൊരു പ്രത്യേക ആശയമാണ്. അതായത് ഇപ്പോൾ ഈ വേസ്റ്റ് കൾച്ചർ, ഒരു ദൂർത്തിൻ്റെ സംസ്കൃതിയുള്ളൊരു കാലഘട്ടത്തിൽ ഈ വസ്തുക്കൾ പാഴല്ല, അതുകൊണ്ട് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് സിനിമാ ലോകത്തിന് പോലും നൽകുന്നത് കൂടാതെ സമൂഹത്തിന് തന്നെ നൽകുന്നൊരു വലിയ മൂല്യമാണെന്ന് എനിക്ക് തോന്നുന്നു.
തീർച്ചയായിട്ടും
അതൊന്ന് വിവരിച്ചാൽ സന്തോഷമായി.
എനിക്ക് തോന്നുന്നു ഈ പാഴ്വസ്തുക്കൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകത്തൊന്നും പാഴ്വസ്തുക്കളല്ല. കാരണം ഇപ്പോൾ ഞാൻ കളയുന്ന ഒരു കുപ്പി, ഇപ്പോൾ ഞാൻ വെള്ളം കുടിച്ചൊരു കുപ്പി പുറത്തേക്ക് എറിയുകയാണെങ്കിൽ ആ കുപ്പി എനിക്ക് വേസ്റ്റ് ആണെങ്കിൽ പോലും അത് മറ്റൊരാൾക്കത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്തുകൊണ്ട് വീണ്ടും അത് ഉപയോഗിക്കാം, ഒരിക്കലും അത് ഇല്ലായ്മയായി പോകുന്നില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് കളയുന്നൊരു പേപ്പർ അല്ലെങ്കിൽ ഞാൻ എഴുതി തീർന്നൊരു പേപ്പർ, ഞാനത് അങ്ങനെ തന്നെ അതൊരു ആക്രി കടയിൽ കൊടുക്കുകയാണെങ്കിൽ പോലും പിന്നീട് റീസൈക്കിൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാൻ അത് ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ തണ്ണിമത്തം കൊണ്ടിട്ട് ഒരു ഒരു മരത്തിന് ചുറ്റും തണ്ണിമത്തൻ ഉപയോഗിച്ച് കഴിഞ്ഞ തണ്ണിമത്തൻ്റെ തോട് മാത്രം വെച്ചുകൊണ്ട് ആണ് അതിനകത്തൊരു ഒരു സോങ്ങിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അതിന് തന്നെ ഒരു സിനിമ ഒരു രംഗത്ത് ചിത്രീകരിക്കുന്നത് മൊത്തം ഉപയോഗിച്ച് കഴിഞ്ഞ പേപ്പറുകൾ, ടൈപ്പ് റൈറ്റിംഗ് അന്നത്തെ കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് ഉപയോഗിച്ച് ഒരുപാട് വേസ്റ്റ് പേപ്പറുകൾ വരുന്നു. ആ വേസ്റ്റ് പേപ്പർ കൊണ്ട് ഒരു പാട്ട് സീനിനകത്ത് മമ്മൂക്കയും ടെസയും അഭിനയിച്ച ഒരു പാട്ട് സീനകത്ത് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വസ്തുക്കളും വേസ്റ്റ് അല്ല, അത് ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ഉപയോഗപ്രദമാവുന്ന സാധനങ്ങളാണ്.
എനിക്ക് തോന്നുന്നത് ജോസഫ് നെല്ലിക്കനെ സവിശേഷതയുള്ളൊരു കലാകാരനായിട്ട് സിനിമാ ലോകം അംഗീകരിച്ചതും ഈ ഒരു തനിമയുള്ള കാഴ്ചപ്പാടിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം സിനിമാ ലോകം വളരെ എക്സ്പെൻസീവാണ്. ആ അവിടെ ഇങ്ങനൊരു ചിലവ് കുറഞ്ഞ കലാസംവിധാനത്തിലേക്ക് പോവുക, ഒന്നും പാഴല്ല എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജോസഫിൻ്റെ തനിമയായിട്ട് അല്ലെ നെല്ലിക്കന്റെ തനിമയായിട്ട് ഞാൻ മനസ്സിലാക്കി.
ആയിരിക്കും ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു രീതി കൊണ്ടുവന്നതിന് ശേഷം ഒരുപാട് പേര് അത് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് സിനിമകളിൽ. എന്നോട് ഇപ്പോഴും ചെയ്യുന്ന സിനിമകളാണെങ്കിൽ പോലും ചില ബഡ്ജറ്റുകൾ കുറഞ്ഞ സിനിമയാണെങ്കിൽ ഉടനെ അവർ പറയുന്നത് നമുക്ക് മീശമാതാൻ പോലെ സിനിമ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ഈ കലാ സംവിധായകൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ സിനിമ, ഇപ്പൊ ഒരു മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ സിനിമയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കലാ സംവിധായകൻ ഒരു പിന്നണിക്കാരനല്ലേ? ജോസഫ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പിന്നണിയിൽ വളരെ നിശബ്ദമായിട്ട് ചെയ്യുന്ന സേവനമാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനാണിത്. അപ്പോൾ ജോസഫിന്റെ അതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്?
എനിക്ക് തോന്നുന്നു പിന്നണിയിൽ കലാ സംവിധാനം മാത്രമല്ല, സിനിമയിൽ ഏകദേശം 16 യൂണിയനുകളുണ്ട്, 16 സെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാവരും പിന്നണിക്കാരാണ്. മുൻപന്തിൽ നിൽക്കുന്നത് അഭിനേതാക്കൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പിന്നണിയിലുള്ള. ഈ പിന്നണിയിലുള്ള ആൾക്കാരെ ആരെയും ജനങ്ങൾ കാണുന്നതുമില്ല. അപ്പോൾ ഈ പിന്നണിയിൽ നിന്ന് വർത്തിക്കുന്ന ആളുകളിലൂടെ ഉണ്ടാകുന്ന അവരുടെ ഊർജം അല്ലെങ്കിൽ അവരോട് അതിനോട് അവരോട് ചെയ്യുന്ന ആത്മാർത്ഥതയാണ് തീർച്ചയായിട്ടും ഈ ഒരു നായകനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഒരു ഹീറോ ഉണ്ടാകുന്ന എപ്പോഴും പിന്നണി പ്രവർത്തകരുടെ ശക്തമായ പ്രവർത്തനം മൂലം കൊണ്ട് തന്നെയാണ്. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, ഏത് ജോലി സംഭവത്തെ എടുത്തു കഴിഞ്ഞാലും, നമ്മൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു വക്കീലായിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും അവരുടെ പിന്നണിയിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്ന അവരുടെ ഊർജം അവരെത്രത്തോളം അവരുടെ പ്രവർത്തനത്തിൽ ഇടുന്നുണ്ടോ അതിൻ്റെ ഒരു സക്സസ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലും കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പുറകിലാണെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ വസ്തുക്കളും ഞാൻ ഉണ്ടാക്കുന്ന ഓരോ വസ്തുക്കളും പിന്നീട് എനിക്ക് ചലച്ചിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ സിനിമയുടെ അഭ്രപാളിയിലൂടെ കാണുമ്പോൾ അത് മറ്റുള്ളവരെ അതല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷവും അത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്.
തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പിന്നണിക്കാരായിട്ട് ധാരാളം പേരുണ്ട്, കലാ സംവിധായകനുണ്ട്, പക്ഷേ ഒരു കലാ സംവിധായകൻ എന്നുള്ള നിലയിൽ ജോസഫ് അല്ലെങ്കിൽ നെല്ലിക്കൻ എങ്ങനെ ഈ മുഖ്യ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു? ഇപ്പോൾ ഉദാഹരണം, ജോസഫ് റോമിലേക്ക് വരുന്നതിന് മുൻപ് തൊട്ട് മുന്നേ മോഹൻലാലിൻ്റെ ഒരു ചിത്രത്തിൻ്റെ സംവിധാനത്തിലായിരുന്നു, എൻ്റെ കലാ സംവിധാനത്തിലായിരുന്നു എന്നറിഞ്ഞു. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഈ വലിയ താരത്തോട് അങ്ങയുടെ സമീപനം അല്ലെങ്കിൽ സാമീപ്യം എന്താണ്?
എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ, ഞാൻ ജനിച്ച് വളർന്ന സമയത്ത് അഭിനേതാവായി അല്ലെങ്കിൽ ഹീറോയായി മാറിയിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാൽ, ശ്രീ മോഹൻലാൽ. അദ്ദേഹം വളരെ വലിയൊരു കലാകാരനാണ്, അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു കലാകാരൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം, ഏത് കലാകാരൻ്റെ അടുത്താണെങ്കിലും ശരി, ഇപ്പോൾ ഒരു പാട്ടുകാരൻ, ഏറ്റവും പ്രശസ്തനായ പാട്ടുകാരൻ യേശുദാസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം എന്ന് പറഞ്ഞ പോലെ, ആ ഒരു ഊർജം തീർച്ചയായിട്ടും നമുക്കൊരു ഈ ഒരു ആർട്ടിസ്റ്റിനോട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്, അതിപ്പോൾ മമ്മൂക്കടൊപ്പം ആണെങ്കിലോ അല്ലെങ്കിൽ ലാലട്ടിനൊപ്പം ആണെങ്കിലും മറ്റ് ഏത് ആർട്ടിസ്റ്റിനൊപ്പമാണെങ്കിലും ആ ഊർജം നമ്മളിലേക്ക് വരും. കാരണം ഞങ്ങൾ നിൽക്കുമ്പോൾ അതൊരു കുടുംബം എന്ന രീതിയിലാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൽ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് അദ്ദേഹം ഒരു കാരണവരെ പോലെയൊക്കെ നമ്മളോട് ഇടപെടുന്നത്, അതിൽ ചില സമയത്ത് ഒന്നും അറിയാൻ പാടാത്ത ഒരു കുഞ്ഞിനെ പോലെയൊക്കെ നമ്മളോട് എടുത്ത് പെരുമാറുന്നത്. കാരണം നമ്മൾ അത് കഥാപാത്രത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു സിനിമയിൽ ഞാൻ ഒരു സെറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സെറ്റിനെ കുറിച്ച് ചിലപ്പോൾ വ്യക്തമായ ധാരണ ചിലപ്പോൾ ആർട്ടിസ്റ്റ് ഉണ്ടാകണമെന്നില്ല. ആ സമയത്ത് അദ്ദേഹം നമ്മളോട് ചില സംശയങ്ങൾ ചോദിക്കാം. നേരെ മറിച്ച് ഞാനിടുന്നൊരു സംഭവം പുള്ളി ഒരുപാട് സിനിമകളിലൂടെ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ കഥാപാത്രമായിരിക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ സംശയം ചിലപ്പോൾ ഞാൻ ആർട്ടിസ്റ്റിനോട് ചോദിക്കേണ്ടി വരും. ഇത് ഇങ്ങനെ മറിച്ച് ചോദിക്കേണ്ടി വരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പാലം പോലെയാണ് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു
ആർട്ടിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ
ആശയവിനിമയം നടക്കുന്നത്
ഇമ്പോർട്ടന്റ് ആണ്.
തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇതില്ലാതെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിട്ട് ഒരുപാട് സഹായം ഈയൊരു ഇവരുടെ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്.
നിങ്ങൾ ഇതുവരെ കേട്ടത് മലയാള ചലച്ചിത്ര മേഖലയിൽ മുഖ്യമായും പ്രവർത്തനനിരതനായിരിക്കുന്ന കലാസംവിധായകൻ ജോസഫ് നെല്ലിക്കലുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ ഒന്നാം ഭാഗം. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഞങ്ങൾ പിന്നീട് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.